Praise the Lord and a very good morning to all of you. It gives me immense pleasure to stand before you this morning.
ഈ പ്രഭാതത്തിൽ നിങ്ങൾ എല്ലാവരോടും കൂടെ ആയിരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്.
Thank God for this wonderful opportunity which God has given to me.
എനിക്ക് ദൈവം തന്ന ഈ അസുലഭ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു.
Especially it gives me a lot of pleasure and thrill to speak to the youngsters.
പ്രത്യേകമായിട്ട് ചെറുപ്പക്കാരോട് സംസാരിക്കുന്നതിൽ എനിക്ക് വളരെയധികം ഉത്സാഹമുണ്ട്.
My heart is more for the youth.
എന്റെ ഹൃദയത്തിൽ
even though I look like a grandfather.
ഞാൻ ഒരു അപ്പച്ചനെ പോലെ കാണപ്പെടുന്നുണ്ട് എങ്കിലും എന്റെ ഹൃദയം മുഴുവൻ യൂത്തിന് വേണ്ടി യൂതയ്ക്ക് വേണ്ടിയുള്ളതാണ്.
I came to the Lord when I was very young.
ഞാൻ നിങ്ങളെ പോലെ ചെറുപ്പമായിരുന്നപ്പോൾ വളരെ ചെറുപ്പമായിരുന്നപ്പോഴാണ് ഞാനും കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നത്. ഹൈസ്കൂളിലായിരുന്നപ്പോഴാണ് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവായി കണ്ണുമുട്ടുവാൻ ഇടയായത്. അതിനുശേഷം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ കർത്താവിനെ സാക്ഷിക്കുകയും കർത്താവിനെ കുറിച്ച് എല്ലാവരോടും പറയുവാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു.
We started a small youth group, a youth ministry during my college days.
ഞങ്ങൾ അങ്ങനെ കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് കോളേജിൽ ഒരു യൂത്ത് മിനിസ്ട്രി, യൂത്തിന്റെ ഇടയിലുള്ള ഒരു മിനിസ്ട്രിയാണ് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത്.
My ministry in fact started with the youth and it started as a youth ministry only.
എന്റെ മിനിസ്ട്രി, എന്റെ ശുശ്രൂഷ ജീവിതം ആരംഭിക്കുന്നത് തന്നെ യൂത്തിന്റെ ഇടയിലാണ് എന്നുള്ളതാണ് പ്രത്യേകത.
Later it took the form of a church and we are now planting churches.
അതിനുശേഷമാണ് അത് സഭയായി രൂപാന്തരപ്പെട്ട് ഉള്ള പ്രവർത്തനമായി തീർന്നത്. ഇപ്പോൾ ഞങ്ങൾ ചർച്ചസ് ആണ് പ്ലാൻ ചെയ്യുന്നത്.
സോ ഓൾ മൈ മേക്കപ്പ് ആൻഡ് തിങ്കിങ് ആൻഡ് എവരിതിങ് ഈസ് ഫോർ ദി യൂത്ത്.
അതുകൊണ്ട് തന്നെ എന്റെ ഹൃദയത്തിന്റെ മുഴുവൻ ഭാവങ്ങളും യൂത്തിന് വേണ്ടി ഉള്ളതാണ്.
ദി ഓൺലി ഡിഫിക്കൽട്ടി ഐ ഫേസ് ഈസ് ബിക്കോസ് ഓഫ് മൈ അപ്പിയറൻസ് മെനി ഓഫ് ദി യൂത്ത് ആർ നോട്ട് അക്സെപ്റ്റിംഗ് മീ.
ഒറ്റ പ്രോബ്ലം ഇത് മാത്രമേ ഉള്ളൂ, എന്റെ ഇങ്ങനെ ഇച്ചിരി വയസ്സായൊരു ലുക്ക് ഉള്ളതുകൊണ്ട് എന്നെ യൂത്ത് അത്ര ഒന്നും കൈക്കൊള്ളുന്നില്ല, സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്.
ബട്ട് ഐ നോ യു ആർ വെരി ഡിഫറെന്റ്.
എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ വളരെ വ്യത്യസ്തരാണ്.
Hallelujah.
Hallelujah.
So this morning I want to speak to you something about our the purpose of God about our life.
നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്.
How many of you know that God has a purpose about each one of you?
നിങ്ങളിൽ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്?
We know that there is a God.
നമുക്കറിയാം ദൈവമുണ്ട്.
God has created us.
ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ അറിയുന്നു.
God has given us a life in this world.
ഈ ഭൂമിയിൽ നമുക്കൊരു ജീവിതം ദൈവം തന്നു എന്ന് നമ്മൾ അറിയുന്നു.
Nothing is by chance. It's all pre-planned by God.
ഒന്നും യാദൃച്ഛികമായി സംഭവിച്ചതല്ല, എല്ലാം ദൈവത്താൽ വളരെയധികം പ്ലാൻ ചെയ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്.
None of us are in this world by mistake.
നമ്മൾ ആരും എന്തോ ദൈവത്തിന് സംഭവിച്ച മിസ്റ്റേക്ക് കൊണ്ടൊന്നും ഈ ഭൂമിയിൽ.
Sometimes we may think that why I am in this world.
ചിലപ്പോൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഞാൻ എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്.
Am I a mistake?
ഒരു പക്ഷേ ആർക്കെങ്കിലും പറ്റിയ ഒരു അബദ്ധത്തിന്റെ ഫലമാണോ ഞാൻ ഇവിടെ വന്നത്?
No, certainly not.
എന്നാൽ പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും അങ്ങനെയല്ല.
Each one of us are here in this world.
നമ്മളിൽ ഓരോരുത്തരും ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്
by the purpose of God.
ദൈവത്തിന്റെ ഒരു വലിയ ഉദ്ദേശത്തിലാണ് പ്രിയമുള്ളവരെ.
But the problem is many people do not understand, do not find the purpose of God in their lives.
എന്നാൽ അവരുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് അനേകം പേർ കണ്ടെത്തുന്നില്ല എന്നതാണ് ദുഃഖകരമായ കാര്യം.
This morning I want to share with you some time telling about the purpose of God and how to find out the purpose of God in our life.
ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നും ആ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതുമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ
ആഗ്രഹിക്കുന്നത്. To start with I'll read a verse from Romans chapter 8 verse 28.
റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിച്ച് ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
Romans chapter 8 verse 28.
റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം.
This verse says that everything works together for good. Everything works together for good.
നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഈ തിരുവചനം പറയുന്നു.
For a particular group of people.
അത് ഒരു പ്രത്യേക ഗ്രൂപ്പ് ആളുകൾക്കാണ് അങ്ങനെ സംഭവിക്കുന്നത്.
You have to carefully listen to this verse. Everything does not work together for good for all the people.
എല്ലാ സംഗതികളും നന്മയ്ക്കായി എല്ലാവരുടെയും കാര്യത്തിൽ വിഷയത്തിൽ കൂടി വ്യാപരിക്കുന്നില്ല.
Here it says it works together for good for those who are called according to his purpose.
പ്രിയമുള്ളവരെ, പിന്നെ ആർക്കാണ് അവരുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? അത് ദൈവത്തിന്റെ ഉദ്ദേശത്താൽ വിളിക്കപ്പെട്ടവർക്കാണ്.
Those who understand and give themselves to the purpose of God.
ആരൊക്കെയാണോ തങ്ങളുടെ ജീവിതത്തെ കുറിച്ചൊരു ദൈവോദ്ദേശം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവോദ്ദേശങ്ങൾക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാകുക, അവരുടെ ജീവിതത്തിലാണ് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്.
Now we have a podium here.
നമുക്ക് ഇവിടെ ഒരു പോഡിയം ഉണ്ട്.
When somebody, this is designed by somebody.
ഈ പോഡിയം അല്ലെങ്കിൽ പ്രസംഗ പീഠം അത് ആരോ ഡിസൈൻ ചെയ്തതാണ്.
And somebody has made it.
ആരോ പിന്നെ മറ്റുള്ളവർ ഇത് ഉണ്ടാക്കി.
This is made of probably glass or perspex or something like that.
ഗ്ലാസ് അങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്.
And wood is here.
മരം കൊണ്ടും പണിതിട്ടുണ്ട്.
When the man who designed it, he has designed for a specific purpose.
ഇത് ഡിസൈൻ ചെയ്ത മനുഷ്യൻ ഇത് ഡിസൈൻ ചെയ്ത ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്.
This is for keeping a small item like book or something.
ഇത് പുസ്തകം പോലുള്ള എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഇതിനുമേൽ വെക്കാനും.
And somebody can stand here.
ഇവിടെ ഇപ്പുറത്ത് മറ്റാർക്കെങ്കിലും നിൽക്കാം.
Probably the man may put his hand like this.
ഒരുപക്ഷെ ആ വ്യക്തി അവരുടെ കൈ ഇങ്ങനെ വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്.
That is what it is supposed to take care.
ഇതൊക്കെയാണ് ഈ പ്രസംഗ പീഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
Suppose if I put some 100 kg weight on this.
എന്നാൽ ഞാൻ അതിനു പകരം ഇതിനുമേൽ ഒരു 100 kg weight ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് വെക്കുകയാണെങ്കിൽ
what will happen to this?
എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്?
It will collapse.
അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്.
Why it is collapsing?
എന്തുകൊണ്ടാണ് അത് കൊളാപ്സ് ചെയ്യുന്നത്, ഇടിഞ്ഞു പോകുന്നത്?
The purpose of this podium is not for taking 100 kilogram of.
ഈ പ്രസംഗ പീഠത്തിന്റെ ഉദ്ദേശം 100 kg തൂക്കമുള്ള എന്തെങ്കിലും ഒരു സാധനം വെക്കുക എന്നുള്ളതല്ല.
It will be good only if it is used for the purpose.
അത് എന്തുദ്ദേശത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടുവോ ആ ഉദ്ദേശത്തിന് വേണ്ടി യൂസ് ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും ഉപകാരപ്രദമായിരിക്കുന്നത്.
I have a pen in my hand.
എന്റെ ബ്രദറിൽ ഒരു പെൻ ഇരിപ്പുണ്ട്.
And everybody knows what is the purpose of this pen.
ഈ പേനയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ.
This is for writing.
ഇത് എഴുതാനുള്ളതാണ്.
And when somebody holds it in his hand,
ആരെങ്കിലും അവരുടെ കയ്യിൽ ഈ പേന എടുത്തിട്ട്
for writing,
അത് എഴുതാനായിട്ട് എടുത്തിട്ട്
and he will apply some small pressure on this.
എന്നിട്ട് അദ്ദേഹം ഇതിന്മേൽ ഒരു അല്പം പ്രഷർ കൊടുത്ത്
and he will hold it like this.
അദ്ദേഹം ഇങ്ങനെ പിടിച്ച്
you can simply write.
എഴുതാൻ തുടങ്ങുമ്പോൾ അത് എഴുതുന്നു.
Beautifully write.
അത് വളരെ നന്നായി എഴുതുന്നു.
Suppose if I use this pen as a lever.
എന്നാൽ അതിനു പകരം ഞാൻ ഒരു കമ്പിപ്പാര പോലെ ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാലോ
what will happen to this?
എന്ത് സംഭവിക്കും?
It will break.
അത് ഒടിഞ്ഞു പോകും.
Why it is breaking?
എന്തുകൊണ്ടാ അത് ബ്രേക്ക് ചെയ്യുന്നത്?
Because it is not used for the purpose.
അത് അതിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയല്ല ഉപയോഗിച്ചത്, അതുകൊണ്ടാ അത് ഒടിഞ്ഞു പോകുന്നത്.
Everything is like that.
എല്ലാ സംഗതികളും നല്ലതാണ്.
This mic.
ഇത് ഈ മൈക്ക്.
This is designed for a purpose.
ഇത് ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്.
It will be good only if it is used for that purpose.
എന്നാൽ അത് എന്തിനു വേണ്ടി ഉദ്ദേശിച്ചോ അതിനു വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ആ മൈക്ക് കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്.
So my point is the moment you start using for anything other than the purpose,
ഒന്നിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടുവോ അതിനല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കപ്പെടുമ്പോൾ
then it will go wrong.
പെട്ടെന്ന് അത് പ്രയോജനശൂന്യമായി തീരുന്നു.
Many times this question will come to our mind.
ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനേക പ്രാവശ്യം ഈ ചോദ്യം വരുവാനുള്ള സാധ്യതയുണ്ട്.
Why things are going wrong in my life?
എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്?
Why my studies are going wrong?
എന്തുകൊണ്ടാണ് എന്റെ പഠിപ്പ് തകർന്നുകൊണ്ടിരിക്കുന്നത്?
Why my health is going wrong?
എന്താണ് എന്റെ ആരോഗ്യം ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത്?
Why my career is going wrong?
എന്തുകൊണ്ടാണ് എന്റെ കരിയറിൽ ഒരു ഉയർച്ചയില്ലാത്ത പ്രയോജനം?
Why my total life is going wrong?
എന്തുകൊണ്ടാണ് എന്റെ ലൈഫ് പൂർണ്ണമായിട്ടും ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നത്?
Only answer is,
അതിനുള്ള ഒരേ ഒരു കാരണം,
you are moving away from the purpose of God.
നിങ്ങളെ എന്തിനു വേണ്ടി ദൈവം ഉദ്ദേശിച്ചുവോ ആ ഉദ്ദേശത്തിൽ നിന്ന് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
The moment you move away from the purpose of God,
നിങ്ങൾ ദൈവം നിങ്ങളെ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ
will not work for good.
ആ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരണമെന്ന്.
Things will start going wrong.
നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പ്രശ്നങ്ങളായി തീരുവാനുള്ള
സാധ്യത. So it is all the more important to understand the purpose of God.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ സുപ്രധാനമാണ്.
Do you agree with me?
നിങ്ങൾ എന്നോട് സമ്മതിക്കുന്നുണ്ടോ?
Yes. Yes. Louder.
Yes.
Yes. So you agree with me that we should understand the purpose of God?
അതെ, എന്ന് നിങ്ങൾ എന്നോട് സമ്മതിക്കുകയാണല്ലോ. നമ്മളെ കുറിച്ചുള്ള ദൈവോദ്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്.
Then my next question.
അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ചോദ്യം,
When should we understand the purpose of God?
എന്തുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ പർപ്പസ് നമ്മൾ ശരിയായി തിരിച്ചറിയണം?
After getting older and gray hair like me.
എന്നെ പോലെ മുടി നരച്ച് വെളുത്തതിന് ശേഷം, വയസ്സായതിന് ശേഷം,
When should I find out God's purpose in my life?
എന്റെ ജീവിതത്തില് എപ്പോഴാണ് ഞാൻ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം തിരിച്ചറിയേണ്ടത്?
When I was studying in my engineering college.
ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ
I had a friend with me.
എന്റെ എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു.
I used to share about Jesus Christ to him.
ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവരോട് പങ്കുവെക്കാറുണ്ട്.
Then he used to make fun of me.
അദ്ദേഹം എന്നോട് എന്നെ കളിയാക്കാറുണ്ട് ആ സമയത്ത്.
You are spoiling your life.
അദ്ദേഹം എന്നോട് പറയാറുണ്ട്, നിന്റെ ജീവിതം നീ നശിപ്പിക്കുകയാണ്.
You know you are a young boy.
നീ ഇപ്പോൾ ചെറുപ്പക്കാരനാണ്.
This is the life to be enjoyed.
ഇതാണ് ജീവിതം അടിച്ചു പൊളിക്കാനുള്ള ഒരു സമയം.
You know those times this kind of Facebook, WhatsApp, mobile, nothing was there.
എന്നാൽ ആ സമയത്ത് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, മൊബൈൽ ഫോൺ ഇങ്ങനെയുള്ള ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു.
And still there was a lot of enjoyment. He used to tell me this life is to be enjoyed.
Avan ennodu parayarund ee life jeevitham adichu polich enjoy cheyanulladana.
I don't want to be like you.
Enikku ninne pole aayirikkananayittu manasilla.
I want to enjoy my life.
Enikku ente jeevitham enjoy cheyanam.
Then he said, but I know that what you say is true.
എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, എങ്കിലും കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നീ പറയുന്ന സത്യമാണെന്ന് എനിക്കറിയാം.
ഐ നോ ദാറ്റ് ദേർ ഈസ് എ ഗോഡ്.
എനിക്കറിയാം ഒരു ദൈവമുണ്ട് എന്ന്.
ഐ നോ ദാറ്റ് ഗോഡ് ഹാസ് എ പർപ്പസ് ഫോർ മീ.
എന്നെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട് എന്നും എനിക്കറിയാം.
ഐ നോ ദാറ്റ് ഐ ഹാവ് ടു ബി അക്കോർഡിംഗ് ടു ദ പർപ്പസ് ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കണം എന്നുള്ളതും എനിക്കറിയാം.
ബട്ട് നോട്ട് നൗ.
എന്നാൽ ഇപ്പോഴുള്ള സമയം.
Then I asked, when will you find out God's purpose?
അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെ എപ്പോഴാണ് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നീ മനസ്സിലാക്കാൻ പോകുന്നത്?
He said,
അപ്പോൾ അദ്ദേഹം പറഞ്ഞു,
then I will complete my studies.
ഞാൻ എന്റെ പഠിപ്പ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം,
I will enjoy my life.
ഞാൻ ജീവിതം ഒന്ന് സുഖിച്ചതിനു ശേഷം,
I will go for a good job.
നല്ലൊരു ജോലിക്ക് ചേർന്നിട്ട്,
I will get a good salary.
നല്ലൊരു സാലറി ഒക്കെ കിട്ടുമ്പോൾ,
I will continue to enjoy my life.
എന്നിട്ടും ഞാൻ എന്റെ ജീവിതം വീണ്ടും ആസ്വദിച്ചു.
Finally one day I will retire from my job.
അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യും.
Then I will be free.
അപ്പോൾ ഞാൻ ഫ്രീ ആകും.
That time I will find out the will.
അപ്പോൾ ഞാൻ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം തിരിച്ചറിയും.
You know what happened?
എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ?
After our final exam results,
ഞങ്ങളുടെ ഫൈനൽ എക്സാമിന്റെ റിസൾട്ട്സ് വന്നു കഴിഞ്ഞപ്പോൾ,
the results came in the newspaper.
ഞങ്ങളുടെ റിസൾട്ട് ന്യൂസ് പേപ്പറിൽ വന്നു.
And my friend boarded Island Express train from Kottayam to come to Kollam.
Kottayathu ninnu Kollathekku varuvanayittu njangal padichirunna college Kollathayirunnu. Kollathekku varuvanayittu adheham train kayari ente kootukaran.
That was 8th July 1988.
1998 July maasam 8th theeyathi ayirunnu.
88.
എന്നാൽ ആ കൊല്ലത്ത് ആ ട്രെയിൻ എത്തുന്നതിന് മുൻപ് തന്നെ അത് ഒരു പാലം തകർന്ന് പുഴയിലേക്ക് മറിയുകയുണ്ടായി.
മൈ ഫ്രണ്ട് died in that accident.
എൻ്റെ കൂട്ടുകാരൻ ആ ആക്സിഡന്റിൽ മരിച്ചുപോയി.
And he lost his life.
അദ്ദേഹത്തിന് തന്റെ ജീവൻ നഷ്ടമായി.
So this is the day and this is the time we understand the will of God.
പ്രിയമുള്ളവരെ, ഇതാണ്, ഇന്നാണ്, ഈ നല്ല സമയമാണ് ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ നാം തിരിച്ചറിയേണ്ടതായ
സമയം. To answer that question, we should understand the purpose of God as early or as young as possible.
പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതനുസാരം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചെറുപ്പമായിരിക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യമാണ്.
Let me give you a few statistics.
ഞാൻ അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു അല്പ ചില കണക്കുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്.
All of you sitting here are young.
നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചെറുപ്പമാണല്ലോ.
Do you know that 50% of world population is below 20 years?
പ്രിയമുള്ള നിങ്ങൾക്കറിയാമോ, ലോകത്തിന്റെ ജനസംഖ്യയുടെ 50% കൂടുതൽ 25 വയസ്സിൽ താഴെയുള്ളവരാണെന്നുള്ള സത്യം നിങ്ങൾക്കറിയാമോ?
50% of the world population are youth.
50% വരുന്ന ലോക ജനസംഖ്യ ചെറുപ്പക്കാരാണ്.
65% of Indian population below 25 years.
എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ 65% വരുന്ന പോപ്പുലേഷനും ജനസംഖ്യയുടെ 65% 25 വയസ്സിൽ താഴെയാണ്.
An unfortunate thing is that and this group is influenced by all the evils of this world.
And adine velliyoru pratheegada endanannu vachal ee 65% varuna bharata janatha allengil cherupakkar avar ee logathile ettavum moshamaya karyangalal baadhikkappettirikkukayanu nulladan.
And there is God looking for young people to understand the purpose of God.
Avadeyana priyamullavare devam യുവത്വത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നാം നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കണം.
യു മൈറ്റ് ഹാവ് ഹേർഡ് ഓർ സ്റ്റഡീഡ് ഇൻ യുവർ സൺഡേ സ്കൂൾ അബൌട്ട് ഡേവിഡ് ആൻഡ് ഗൊലിയാത്ത്.
ഡേവിഡിനെയും ദാവീദിനെയും ഗോലിയാത്തിനെയും കുറിച്ച് ഒരുപക്ഷെ നിങ്ങളുടെ സൺഡേ സ്കൂളിൽ നിങ്ങൾ പഠിച്ചു കാണുമായിരിക്കുമല്ലോ.
ഹു കിൽഡ് ഹൂം?
ആരാണ് ആരെ കൊന്നത്?
ഡേവിഡ് കിൽഡ് ഗൊലിയാത്ത്. ഗുഡ്, വെരി ഗുഡ്. യു നോ വാട്ട് വാസ് ദ ഏജ് ഓഫ് ഡേവിഡ് വെൻ ഹി കിൽഡ് ഗൊലിയാത്ത്?
ഗോലിയാത്തിനെ കൊന്നപ്പോൾ ദാവീദിന്റെ വയസ്സ് എത്രയാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ?
വാസ് ഹി ഓൾഡ് ലൈക്ക് മീ?
ഞങ്ങളെ പോലെ വയസ്സായവരായിരുന്നു?
ദ ബൈബിൾ സേസ് ഹി വാസ് വെരി യങ്.
ദൈവവചനം പറയുന്നു അദ്ദേഹം വളരെ ചെറുപ്പം.
ഹി വാസ് എ യങ് ബോയ്.
അവനൊരു ചെറുബാലിക്കാരനായിരുന്നു.
കിങ് സോൾ വാണ്ടഡ് ടു പുട്ട് ഓൺ ദ സോൾജിയേഴ്സ് ഡ്രസ് ബട്ട് ഡേവിഡ് കുഡ് നോട്ട്. ദ ഡ്രസ് വാസ് സോ ബിഗ് ഫോർ ഹിം.
പടയാളികൾ ഇടുന്ന പടച്ചട്ടയൊക്കെ ദാവീദിനെ ഒന്ന് ധരിപ്പിക്കാൻ ശൗൽ രാജാവ് ശ്രമിച്ചു. എന്നാൽ ഇറ്റ് വാസ് ടു ബിഗ്. അത് ഒത്തിരി വലുതായിരുന്നു അദ്ദേഹത്തിന്.
ഡേവിഡ് വാസ് എ യങ് ബോയ്.
ദാവീദ് ഒരു ചെറിയ ബാലിക്കാരനായിരുന്നു.
ബട്ട് ഹി അണ്ടർസ്റ്റുഡ് ദ പർപ്പസ് ഓഫ് ഗോഡ്.
എന്നാൽ തന്നെ കുറിച്ചുള്ള ജീവിത ഉദ്ദേശം എന്താണെന്നുള്ളത്, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി.
ഗോഡ് ടുക്ക് ഡേവിഡ് ഇൻ ഹിസ് ഹാൻഡ്.
ദാവീദിനെ ദൈവം തന്റെ കരങ്ങളിൽ എടുത്തു.
ആൻഡ് ഹി കിൽഡ് ദ ഗ്രേറ്റ് ബിഗ് ജയന്റ് ഗൊലിയാത്ത്.
എന്നാൽ ആ ചെറുപ്പക്കാരനെ ദൈവം കയ്യിലെടുത്തപ്പോൾ അവൻ മല്ലനായിരുന്ന ഗോലിയാത്തിനെ തകർത്തു കളഞ്ഞു.
ദ ബൈബിൾ വി റീഡ് അബൌട്ട് എ കിംഗ് കോൾഡ് ജോസിയ.
നമ്മൾ യോശിയാവ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് തിരുവെഴുത്തിൽ വായിക്കുന്നു.
ബൈബിൾ സേസ് ഹി ബിക്കെയിം കിംഗ് വെൻ ഹി വാസ് 8 years old.
വെറും 8 വയസ്സ് പ്രായം മാത്രം ഉണ്ടായിരുന്നപ്പോൾ യോശിയാവ് രാജാവായി, ഇസ്രായേൽ രാജാവായി നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു.
And the Bible says he purged the land, he cleansed the land from all idolatry and witchcraft.
ആ വെറും ബാലിക്കാരനായിരുന്ന രാജാവ് അദ്ദേഹം ചെയ്തതിനെ കുറിച്ച് വേറെ എഴുതിയിരിക്കുകയാണ്, ദേശത്തെ മുഴുവൻ വിഗ്രഹങ്ങളിൽ നിന്നും അദ്ദേഹം ശുദ്ധി ചെയ്തു എന്ന്.
What you can do at 8 years old?
8 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്?
But when you are 8 years, if you understand the purpose of God, if you give yourself into the hands of God, God can do wonders through you.
എന്നാൽ 8 വയസ്സ് മാത്രമേ ഉള്ളൂവെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതം നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും.
We read about a great prophet called Jeremiah.
നമ്മൾ ഇവിടെ യിരെമ്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ.
When God called Jeremiah to be a prophet,
ദൈവം യിരെമ്യാവിനെ ശുശ്രൂഷയ്ക്കായി, പ്രവാചക ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ,
Bible says he was a small boy.
ദൈവവചനം അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന അദ്ദേഹം ഒരു ചെറു ബാലനായിരുന്നു.
God said, "Don't say that you are a boy."
എന്നാൽ ദൈവം അദ്ദേഹത്തോട് പറയുകയാണ്, ഞാനൊരു ചെറിയ ബാലനാണ്, ഞാനൊരു ആൺകുട്ടിയാണല്ലോ എന്ന് നീ പറയരുത്.
You speak whatever I tell you.
ഞാൻ നിന്നോട് പറയുന്നത് നീ പറഞ്ഞാട്ടെ.
You read about Daniel and his friends.
നിങ്ങൾ ദാനിയേലിനെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ.
When they stood before king in Babylon,
അവർ ബാബിലോണിൽ രാജാവിന്റെ മുൻപിൽ നിൽക്കുന്ന സമയത്ത്,
they were very young like you.
അവർ നിങ്ങളിൽ പലരെയും പോലെ വളരെ യങ് ആയിരുന്നു.
They did mighty wonders there.
എന്നാൽ അവിടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അവരെ ഉപയോഗിച്ചു.
All these people, they understood the purpose of God when they were very young.
അവർ ഈ നമ്മൾ പറഞ്ഞു കേട്ട ഈ വിശ്വാസവീരന്മാരെല്ലാം തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ അവർ ദൈവത്തിന്റെ തങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞവരാണ്.
If you look into any generation in the history,
ചരിത്രത്തിൽ ഏത് തലമുറയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ,
those who understood the purpose of God at a young age, they were used mightily by God.
ചെറുപ്രായത്തിൽ തന്നെ തങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയവർ ചരിത്രത്തിൽ വൻ കാര്യങ്ങളെ ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നത്.
Same way God is looking into this generation.
പ്രിയമുള്ളവരെ, അതേ രീതിയിൽ തന്നെ ദൈവം നമ്മുടെ ഈ തലമുറയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
God is looking to young people like you.
ദൈവം ഈ തലമുറയിൽ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളായ നിങ്ങളെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു.
Who will understand the will of God, the purpose of God?
ആരാണ് തങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ ഉദ്ദേശവും അന്വേഷിച്ച് മനസ്സിലാക്കുവാൻ പോകുന്നത്?
Are we willing to understand the purpose of God?
Nammal devathinte uddesham endanu ennullathu manasilakkuvan manasilakkunnundo?
This morning I want to give you some guideline how to understand the purpose of God in our life.
Nammude jeevithathil devathinte uddesham engane manasilakkam ennulladhine kurichu chila guidelines ningalkku tharuvan njan aagrahikkukayanu.
I am displaying some verses here. I don't know how far it is readable, but I'll just if anybody wants these notes, I can give you a copy of this also.
Can you see? Le sodichu nokya alle.
Okay, the important points definitely I will explain to you.
Priyamullavare, idile important aayittulla points njan ningalku vivarichu tharunnana.
If the first verse which I refer there is Ephesians chapter 2 verse 10.
Ephesians lekanam 2 inde 10 aanu njan avada aadyamayittu ezhuthirikkunna vachanam.
There the Bible says,
avade devadinam parayunu,
that God has foreordained good works for us to do.
Devam nam cheyanam ennulladu kandu namukku vendi salpravartigale munni vechirikkunu.
God has a will for us.
Devathinu nammale kurichoru ishtam undu.
God has a specific purpose for each and every one of us.
Nammalil ivide ayirikkum nammal ooruvarathine kurichum devathinu valare vyaktamaya uddeshavum paddathiyum undu.
And he has already prepared what we are supposed to do.
എന്നിട്ടോ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യേണ്ട സൽപ്രവർത്തികൾ എന്താണ് എന്നുള്ളത് ദൈവം മുന്നമേ നിയമിച്ചിരിക്കുന്നു.
If you read Psalms 32 verse 8,
നിങ്ങൾ സങ്കീർത്തനം 32 8 വായിക്കുന്നു എങ്കിൽ,
God says,
അവിടെ ദൈവം ഇങ്ങനെ പറയുന്നു,
I will guide you with my eye.
ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും.
I will guide you.
ഞാൻ നിന്നെ നടത്തും, നയിക്കും.
God has a purpose and God says that he will guide us.
പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു ഉദ്ദേശമുള്ളതുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഗൈഡ് ചെയ്യാം.
Then it is all the more important that we should understand it.
പ്രിയമുള്ളവരെ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നാം ദൈവത്തിന്റെ ആ ഇഷ്ടം മനസ്സിലാക്കുക എന്നുള്ളതാണ്.
We should understand what God's purpose is for my life.
എന്റെ ജീവിതത്തിനുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
In the next slide I want to show you what is the will of God.
പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ ദൈവഹിതം എന്താണെന്നുള്ളത് ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുവാൻ ആഗ്രഹിക്കുന്നു.
You can see the will of God.
നമ്മൾ അവിടെ മേളിൽ നമ്മൾ കാണുകയാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് എഴുതിയിരിക്കുന്നത്.
We understand from the Bible that God has a perfect will.
നമുക്കറിയാം പ്രിയമുള്ളവരെ, ദൈവത്തിന് ഒരു പെർഫെക്റ്റ് വില്ല് ഉണ്ട് എന്നുള്ളത് നമുക്ക് ബൈബിളിൽ നമുക്കറിയാം.
God has a perfect will.
ദൈവത്തിന് സമ്പൂർണമായ ഒരു ഇഷ്ടമുണ്ട്, ദൈവത്തിന്റേതായ ഇഷ്ടം.
At the same time,
അതേ സമയം തന്നെ,
certain things God may sometimes permit also.
അതേ സമയം തന്നെ ചില കാര്യങ്ങൾ തന്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിൽ അല്ല എങ്കിൽ പോലും ദൈവം അത് അനുവദിക്കുകയും ചെയ്യും.
I will explain the subsequent slides the difference between this.
ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഇനിയുള്ള സ്ലൈഡ്സിൽ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം.
See, when you compel God,
നമ്മൾ ദൈവത്തെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിർബന്ധിക്കുകയാണെങ്കിൽ,
God may finally say, okay, you take it.
അപ്പോൾ ദൈവം നമ്മളോട് പറയാനുള്ള സാധ്യതയുണ്ട്, ഓക്കെ നീ എടുത്തോട്ടെ.
But the other one is the perfect will of God.
എന്നാൽ മറ്റേത് ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടമാണ്.
There no compulsion.
അവിടെ ദൈവം യാതൊരു നിർബന്ധത്തിനും വഴങ്ങത്തില്ല.
You will say, God, I am ready to accept your will.
നിങ്ങൾ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ ഞാൻ ആ നിന്റെ ഇഷ്ടം ഞങ്ങൾ ഏറ്റെടുക്കുവാൻ ഒരുക്കമാണ്.
Then that previous verse. then if you see God's will is about our personal life as well as a general moral will.
പ്രിയമുള്ള ഒരു ദൈവത്തിന്റെ ആ ഇഷ്ടം രണ്ടു വിധത്തിലുള്ളതാണ്. പ്രാക്ടിക്കൽ തലത്തിലേക്ക് വരുമ്പോൾ, ഒന്ന് ദൈവത്തിന്റെ സന്മാർഗപരമായ ഇഷ്ടങ്ങൾ, നമ്മുടെ നല്ല നടത്തം സംബന്ധിച്ചുള്ള ഇഷ്ടങ്ങൾ. മറ്റൊന്ന് നമ്മളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ.
വാട്ട് ഈസ് ദാറ്റ് മോറൽ ജനറൽ വിൽ? ഗോഡ്സ് വിൽ ഈസ് ദാറ്റ് ഓൾ ഷുഡ് ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദാറ്റ് ഈസ് ഗോഡ്.
ദൈവത്തിന്റെ ആ സന്മാർഗപരമായ ഒരു ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളായി തീരണം എന്നുള്ളതാണ്.
ഗോഡ്സ് വിൽ ഈസ് ദാറ്റ് ഓൾ ഓഫ് us ഷുഡ് ബിക്കം ഹോളി ആൻഡ് സാങ്ക്ടിഫൈഡ് ലൈക് ഹിം.
നമുക്ക് അറിയാം ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു ഇഷ്ടം മറ്റൊന്നുമല്ല, നമ്മൾ ദൈവത്തെ പോലെ തന്നെ വിശുദ്ധിയുള്ളവരായി തീരണം എന്നുള്ളതാണ്.
ആൻഡ് ദാറ്റ് വി ഷുഡ് പാർട്ടേക്ക് ദി ഇമേജ് ആൻഡ് ക്യാരക്ടർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
നമ്മൾ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളായി തീരണം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ഇഷ്ടമാണ്.
ദാറ്റ് ഈസ് ദ ജനറൽ വിൽ ഓഫ് ഗോഡ് ഫോർ ഓൾ ദ പീപ്പിൾ.
ദൈവത്തിന് എല്ലാ മനുഷ്യരെയും കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള ഒരു വില്ലാണ്,
ഇച്ഛയാണ്. ആൻഡ് ഓൾ ചിൽഡ്രൻ ഓഫ് ഗോഡ് ഷുഡ് ടെസ്റ്റിഫൈ അബൌട്ട് ദെയർ ലോർഡ്, ഷുഡ് വിറ്റ്നസ്.
അതുപോലെ തന്നെ ദൈവമക്കളായി തീർന്നവർ ദൈവത്തെ സാക്ഷിക്കണം എന്നുള്ളതും ദൈവത്തിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു വില്ലാണ്.
ഡൂയിങ് ഗുഡ് വർക്സ്, ദാറ്റ് ഈസ് അഗൈൻ എ ജനറൽ വിൽ ഓഫ് ഗോഡ്.
സൽപ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതും ദൈവത്തിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള വില്ലാണ്.
അറ്റ് ദ സെയിം ടൈം ഗോഡ് ഹാസ്
അതേസമയം തന്നെ
സ്പെസിഫിക് പേഴ്സണൽ പർപ്പസ് ഫോർ ഈച്ച് വൺ ഓഫ് us.
അതേസമയം തന്നെ ദൈവത്തിന് വളരെ വ്യക്തവും സുനിശ്ചിതവുമായ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തിപരമായ ഇഷ്ടവും കൂടെ ഉണ്ട്.
ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ 12th സ്റ്റാൻഡേർഡ് വിച്ച് കോഴ്സ് ടു ചൂസ്.
നിങ്ങളുടെ 12th ക്ലാസ് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ എന്ത് കോഴ്സ് ചൂസ് ചെയ്യാൻ പോവുകയാണ്?
വെതർ യു ഷുഡ് സ്റ്റഡി സയൻസ് ഓർ വെതർ യു ഷുഡ് സ്റ്റഡി ഹിസ്റ്ററി, വെതർ യു ഷുഡ് സ്റ്റഡി ലിറ്ററേച്ചർ.
നിങ്ങൾ സയൻസ് പഠിക്കണമോ അതോ ലിറ്ററേച്ചർ പഠിക്കണമോ തുടങ്ങിയ
ഗോഡ് ഹാസ് എ പർപ്പസ് അബൌട്ട് യു.
അതിനെ കുറിച്ച് ദൈവത്തിന് ഒരു വ്യക്തമായ ഇഷ്ടമുണ്ട്.
മേബി ആഫ്റ്റർ സ്റ്റഡീസ് വിച്ച് ജോബ് ടു ബി സെലക്ടഡ്.
നിങ്ങൾ ആ പഠിപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്നുള്ള വിഷയത്തിലും ദൈവത്തിന് ഒരു സമ്പൂർണ്ണ ഇഷ്ടമുണ്ട്.
മേബി ആഫ്റ്റർ ദാറ്റ് ഹൂം ടു മാരി.
അതിനുശേഷം നിങ്ങൾ ആരെ വിവാഹം കഴിക്കണം എന്നുള്ള വിഷയത്തിലും ദൈവത്തിന് ഒരു സമ്പൂർണ്ണ ഇഷ്ടമുണ്ട്.
For every small, small thing in our life, God has a purpose.
പ്രിയമുള്ള നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൊച്ചു കൊച്ചു കാര്യങ്ങളെ കുറിച്ച് പോലും ദൈവത്തിന് ഒരു ഇഷ്ടമുണ്ട്.
That is the personal will of God about each one.
പ്രിയമുള്ളവർ, നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനുള്ള വ്യക്തിപരമായ ഇഷ്ടങ്ങളാണത്.
Our life will be complete and perfect or satisfied only when you fulfill the purpose of God.
പ്രിയമുള്ള നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആ ഇഷ്ടങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ മാത്രമാണ് സമ്പൂർണമായ ഒരു സന്തോഷത്തിന്റെ ജീവിതം നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നത്.
Coming to the perfect will and the permissive will.
പ്രിയമുള്ള ഇപ്പോൾ നമുക്ക് ആ പെർഫെക്റ്റ് അല്ലെങ്കിൽ സമ്പൂർണമായ ദൈവേഷ്ടം അല്ലെങ്കിൽ അനുവദനീയമായ ദൈവേഷ്ടം എന്ന വിഷയത്തിലേക്ക് നമ്മൾ വരും.
Romans chapter 12 verses 1 and 2.
റോമലേഖനം 12 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്.
There the Bible read about the good, acceptable and perfect will of God.
നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം എന്താണെന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്.
If you read the Judges chapter 6,
ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 6 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ
വേഴ്സസ് 17 ഓൺവേർഡ്സ്
അതിന്റെ 17 വാക്യം മുതൽ നമ്മൾ വായിക്കുകയാണ്.
ദേർ വി റീഡ് അബൌട്ട് എ മാൻ ഓഫ് ഗോഡ് കോൾഡ് ഗിദെയോൻ.
നമ്മൾ അവിടെ ഗിദെയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു.
യു കൻ റീഡ് ദാറ്റ് പോർഷൻ ലേറ്റർ, യു കൻ നോട്ട് ഡൗൺ ദ റെഫറൻസ് ആൻഡ് യു കൻ റീഡ് ലേറ്റർ.
ആ റെഫറൻസ് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീട് ഒരു സമയത്ത് എടുത്തത് വായിക്കാവുന്നതാണ്.
ആൻഡ് ഗോഡ് കോൾഡ് ഗിദെയോൻ ആൻഡ് ആസ്ക്ഡ് ഹിം ടു ഗോ ഫോർ ദ ബാറ്റിൽ.
ഗിദെയോനെ ദൈവം വിളിച്ചിട്ട് ഗിദെയോനോട് ഒരു യുദ്ധത്തിനായിട്ട് കടന്നു പോകുവാനായിട്ട് ദൈവം പറഞ്ഞു.
ദെൻ ഗിദെയോൻ വാണ്ടഡ് ടു നോ whether it is the perfect will of God.
ദൈവത്തെ സംബന്ധിച്ച് അല്ല, ഗിദെയോന് അത് ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടമാണോ എന്ന് തിരിച്ചറിയാൻ ഒരു ആഗ്രഹമുണ്ടായി.
So what Gideon did?
എന്താണ് ഗിദെയോൻ അതിന് ചെയ്തത്?
He put a small piece of fleece on the ground.
അദ്ദേഹം താഴെ ഒരു വിരിപ്പ് വിരിച്ചിട്ടു.
And he prayed to God.
എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു.
God, tomorrow morning when I get up,
നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ദൈവമേ,
all the ground should be wet and the fleece should not be wet.
Yes, അവിടെ ഞാൻ വിരിച്ചിരിക്കുന്ന ആ വിരിപ്പ് ഒഴിച്ച് അതിന്റെ ചുറ്റുപാടുമുള്ള എല്ലാ ഭാഗത്തും നനഞ്ഞു കിടക്കണം, എന്നാൽ വിരിപ്പ് നനഞ്ഞു കിടക്കരുത്.
then I will understand it is a perfect will of God.
അങ്ങനെയാണ് എങ്കിൽ അത് എനിക്ക് ദൈവഇഷ്ടമാണ് എന്ന് ഞാൻ നിന്റെ ഇഷ്ടമാണ് ഇതെന്ന് ഞാൻ ഉറപ്പിക്കും.
That was practically an impossible task.
അത് പ്രായോഗിക തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അസാധ്യമായ ഒരു കാര്യമല്ലേ.
Only God can do that.
അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ.
So next day morning when Gideon got up,
അടുത്ത ദിവസം രാവിലെ ഗിദ്യോൻ എഴുന്നേറ്റപ്പോൾ,
he found exactly like that.
അത് താൻ എപ്രകാരം ദൈവത്തോട് അടയാളം ചോദിച്ചുവോ അപ്രകാരം തന്നെ ആ കാര്യം നിറവേറിയിരിക്കുന്ന അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞു.
But again Gideon prayed the second time.
ദൈവത്തോട് ഗിദ്യോൻ വീണ്ടും ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്.
He wanted a double confirmation.
അദ്ദേഹത്തിന് വീണ്ടും ഒരു ഉറപ്പിന്റെ ആവശ്യമുണ്ടായിരുന്നു.
He said, Lord,
ദൈവമേ,
next tomorrow morning when I get up,
നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ,
the fleece should be wet and the ground should be dry.
ഞാൻ വിരിച്ചിട്ടിരിക്കുന്ന ആ വിരിപ്പ് നനഞ്ഞു കിടക്കണം. അതേ സമയം തന്നെ അതിനു ചുറ്റുമുള്ള ഗ്രൗണ്ട് നനഞ്ഞു കിടക്കുകയും വരുത്.
Then I will understand this is the perfect will of God.
അപ്പോൾ എനിക്ക് മനസ്സിലാകും ഈ സംഗതി നിന്റെ സമ്പൂർണ്ണ ഇഷ്ടമാണെന്നുള്ളത്.
Then next day exactly like that happened.
അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ഇതാ അവൻ പറഞ്ഞതുപോലെ തന്നെ ആ വിരിപ്പ് നനഞ്ഞു കിടക്കുന്നു എന്നാൽ ഗ്രൗണ്ട് ഉണങ്ങി.
Then Gideon understood that this is the perfect will.
അപ്പോൾ ഗിദെയോൻ മനസ്സിലായി ഇത് തന്നെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ന്.
Perfect will of God.
ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടം.
He went for the battle.
അവൻ യുദ്ധത്തിന് കടന്നുപോയി.
And he won the battle.
ആ യുദ്ധം താൻ ജയിക്കുകയുണ്ടായി.
My dear young friends,
പ്രിയമുള്ള സഹോദരങ്ങളെ,
God is ready to confirm his will to us.
നമുക്ക് നമ്മളെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഉറപ്പാക്കി തരുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നുണ്ട്.
If we are ready to obey the perfect will of God,
നമ്മൾ ദൈവത്തിന്റെ ആ സമ്പൂർണ്ണ ഇഷ്ടം അനുസരിക്കുവാൻ മനസ്സുള്ളവരാണ് എങ്കിൽ ഈ വിഷയം ദൈവം നമുക്ക് ഉറപ്പിച്ചു തരുവാൻ മനസ്സുള്ളവരാണ്.
But if you read Numbers chapter 22,
എന്നാൽ നമ്മൾ സംഖ്യാപുസ്തകത്തിന്റെ 22 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ,
there we read about a prophet called Balaam.
അവിടെ നമ്മൾ ബിലയാം എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്.
There was a king called Balak.
അവിടെ ബാലാക്ക് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു.
So this Balak, King Balak wanted to curse Israel.
ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ ബാലാക്ക് ആഗ്രഹിച്ചു.
So he sent people to Balaam.
ആ ദൈവം സോറി ബാലാക്ക് ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനായിട്ട് ബിലയാമിന്റെ അടുക്കിലേക്ക് ബിലയാമിനെ വരുത്തുവാൻ
പറഞ്ഞയച്ചു.
അദ്ദേഹം ഓർത്തു ബിലയാം ഒരു പ്രവാചകനായതുകൊണ്ട് അദ്ദേഹം ശപിച്ചാൽ ഇസ്രായേൽ ജനം ശപിക്കപ്പെട്ടിരിക്കും എന്ന് ബാലാക്ക് ചിന്തിച്ചു.
So people went to Balaam and said, King says that you should come and curse Israel.
ബിലയാമിന്റെ അടുക്കൽ ചെന്നിട്ട് ആൾക്കാർ പറഞ്ഞു രാജാവ് വിളിക്കുന്നു നീ വന്നാട്ട.
Balaam said, let me pray, let me see what God says.
ബിലയാം പറഞ്ഞു ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ ദൈവം എന്നോട് എന്താ പറയുന്നതെന്ന് ഞാൻ നോക്കട്ടെ.
Then when he prayed, God said,
അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു,
don't go with them.
അവരുടെ കൂടെ പോയേക്കല്ലേ.
They are the people of God. Don't go and curse them.
ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വിളിക്കാൻ വന്ന ആളുകളുടെ കൂടെ പോയി അവരെ ശപിക്കുക.
So the people went back and told the king.
ആളുകൾ തിരിച്ചു വന്ന് രാജാവിനോട് ഈ വിഷയം അറിയിച്ചു.
So the king sent another group.
അപ്പോൾ രാജാവ് വേറൊരു ഗ്രൂപ്പ് ആൾക്കാരെ പറഞ്ഞു.
With lot of money.
അവരുടെ കയ്യിൽ ഒരുപാട് പണവും കൊടുത്ത് അയച്ചത്.
And king said, if you come, I will give you lot of good rewards.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നീ വരികയാണ് എങ്കിൽ, ബലയാമിനോട് പറഞ്ഞു നീ വരികയാണെങ്കിൽ നിനക്ക് ഞാൻ വേറെ ഒത്തിരി പ്രതിഫലം തരാം എന്ന് പറഞ്ഞു.
സോ ബാലാം സെഡ് ഓക്കേ ലെറ്റ് മീ വൺസ് അഗൈൻ പ്രേ.
അപ്പോൾ ബാലാം പറയുകയാണ് ഓക്കേ ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ.
സീ ഗോഡ് സെഡ് നോ വൺസ്.
ദൈവം ഒരു പ്രാവശ്യം വേണ്ട എന്ന് പറഞ്ഞിരുന്നു.
Then he said and compelled God, go, Lord, let me go, shall I go once again?
അപ്പോൾ ഇതാ ബിലയാം ചെന്ന് ദൈവത്തെ നിർബന്ധിക്കാൻ തുടങ്ങുകയാണ്. കർത്താവേ ഞാൻ പോകണോ പോകാമോ?
Then God said, okay, go.
അപ്പോൾ ദൈവം പറഞ്ഞു എന്നാ പിന്നെ നീ പോ.
But don't say anything.
എന്നാൽ നീ അവിടെ ചെന്നിട്ട്
say only what I say.
വേറെന്തെങ്കിലും പറഞ്ഞു കളയരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നീ പറയാവുള്ളൂ.
You know what Balaam said? Balaam did.
ബലയാം അവിടെ വന്നിട്ട് ബലയാം എന്താ പറഞ്ഞു നിങ്ങൾക്കറിയാം.
He was attracted by the money.
ബലയാം പണത്താൽ ആകർഷിക്കപ്പെട്ടു.
Then he said, I will come with you.
എന്നിട്ട് ബലയാം അവരോടൊപ്പം കടന്നു പോവുകയാണ്.
So he got onto his bike.
ബലയാം തന്റെ ബൈക്കിൽ കയറി.
You know what was that bike?
എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ ടു വീലർ
ഡോങ്കി മോഡൽ RX 100.
ഒരു കഴുതയായിരുന്നു അദ്ദേഹം കയറിപ്പോയ വണ്ടി.
സോ ഹി ഗോട്ട് ഓൺ ടു ഹിസ് ബൈക്ക്.
അദ്ദേഹം തന്റെ വണ്ടിയിലോട്ട് കയറി.
ദ ബൈക്ക് വെന്റ് ഇൻ ടു ആൻ ആക്സിഡന്റ്.
ബൈക്ക് ഒരു ആക്സിഡന്റിൽ കുടുങ്ങി.
ദ ഡോങ്കി ഫെൽ ഡൗൺ.
കുതിര താഴെ വീണു.
So Balaam started beating the donkey.
ബലയാം എഴുന്നേറ്റ് കഴുതയെ അടിക്കാൻ തുടങ്ങി.
Kicking the bike once again.
ബലയാം ബൈക്കിലിട്ട് നമ്മൾ കിക്ക് ചെയ്യുന്നത് പോലെ കഴുതക്കിട്ട് അടിക്കാൻ തുടങ്ങി.
No response.
ഒരു വ്യത്യാസവും ഇല്ല.
Finally, donkey said in human words.
അടികൊണ്ട് സഹിക്കാൻ വയ്യാതായപ്പോൾ കഴുത എഴുന്നേറ്റ് ഇങ്ങനെ സംസാരിച്ചു.
Why are you beating me?
എന്തിനാ എന്നിങ്ങനെ അടിക്കുന്നത്?
Don't you see the angel standing there?
ദാ അവിടെ നിൽക്കുന്ന ദൂതനെ നീ കണ്ടോ?
The angel is not permitting me to go ahead.
ദൂതൻ എന്നെ കടത്തി വിടുന്നില്ല.
Balaam could not see the angel.
ബിലിയാമിനെ ദൂതനെ കാണുവാൻ സാധിച്ചില്ല.
But the donkey saw the angel.
എന്നാൽ കഴുതയ്ക്ക് ദൂതനെ കാണുവാൻ കഴിഞ്ഞു.
You know, things are not going good.
പ്രിയമുള്ള നോക്ക്, ഇവിടെ സംഗതികൾ പന്തിയല്ല.
Bike accident.
എന്താ ദൈവം പറഞ്ഞത്?
The road is not smooth.
ഇപ്പോൾ ഈ കടന്നു പോകുന്ന വഴി അത്ര സ്മൂത്ത് അല്ല.
Balaam is in trouble.
എന്തുകൊണ്ടായി
പ്രശ്നമുണ്ടായത്?
കാരണം അദ്ദേഹം തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിൽ നിന്ന് മാറി
നടക്കുകയായിരുന്നു.
ദൈവം തന്നെയല്ലേ വാസ്തവത്തിൽ എന്നോട് പറഞ്ഞത് വേണമെങ്കിൽ പൊക്കോ എന്ന്?
Yes, that was the permissive will of God. He permitted.
വ്യത്യാസം എന്താണെന്നറിയാമോ? ദൈവം ആ ഒരു ഇഷ്ടം അനുവദിച്ചു കൊടുത്തു.
ബാലാം കമ്പൽഡ്, ഗോഡ് പെർമിറ്റഡ്.
ബിലയാം ദൈവത്തോട് നിർബന്ധിച്ചതുകൊണ്ട് ദൈവം അദ്ദേഹത്തെ അനുവദിച്ചു.
ബട്ട് ദെൻ ദ കോൺസിക്വൻസസ് ഓൾസോ ആർ ദേർ.
എന്നാൽ അതോടുകൂടെ തന്നെ അതിന്റെ വരുമരായികളും അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ടായി.
ക്വിക്ലി ലെറ്റ് മീ ടെൽ യു ഹൗ ടു ഫൈൻഡ് ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്.
ഇനി ഞാൻ നിങ്ങളോട് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുകയാണ്, എങ്ങനെ നിങ്ങൾക്ക് ദൈവത്തിന്റെ പെർഫെക്റ്റ് ഇഷ്ടം മനസ്സിലാക്കാം.
യു ഷുഡ് ഹാവ് ദിസ് ട്രയാംഗിൾ ഇൻ യുവർ മൈൻഡ് ഓൾ ദ ടൈം.
പ്രിയമുള്ളവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ട്രയാംഗിൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം.
ദി ലെഫ്റ്റ് ടോപ്പ് ലെഫ്റ്റ് കോർണർ, ഇറ്റ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്.
അവിടെ ആ ഇടതുഭാഗത്ത് മേളിലായിട്ട് നമ്മൾ വായിക്കുകയാണ് ദൈവവചനം.
ടോപ്പ് റൈറ്റ് കോർണർ, ഇറ്റ് ഈസ് ദി ഹോളി സ്പിരിറ്റ്.
അതിന്റെ വലതുഭാഗത്ത് നമ്മൾ കാണുകയാണ് പരിശുദ്ധാത്മാവ്.
ആൻഡ് ദി ബോട്ടം യു കാൻ സീ സർക്കംസ്റ്റാൻസസ്.
ആൻഡ് അവിടെ താഴെ നിങ്ങൾക്ക് കാണാം സർക്കംസ്റ്റാൻസസ്.
ആൻഡ് ദീസ് ത്രീ ഫോംസ് എ പെർഫെക്റ്റ് ട്രയാംഗിൾ.
ഈ മൂന്ന് കാര്യങ്ങളും കൂടുമ്പോൾ അതൊരു പെർഫെക്റ്റ് ട്രയാംഗിൾ ആയി മാറുകയാണ്.
ഐ വിൽ സേ ദിസ് ഈസ് എ ത്രീ triangle principle or three witness principle.
ഞാൻ ഇതിനെ മൂന്ന് സാക്ഷ്യങ്ങളുടെ തത്വം എന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
Yes, the word of God says that everything is confirmed by two or three witnesses.
രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും സ്ഥിരമായി വരുന്നു എന്ന് ദൈവവചനം പറയുന്നുണ്ട്.
First of all, see, to give an illustration, it is like having a, if you want to go to a new place,
നിങ്ങൾക്ക് ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിക്കുക.
You can have your map. You have Google map in your mobile.
നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ കിട്ടുമല്ലോ.
Or the olden days there was a map which shows the route.
അല്ലെങ്കിൽ പഴയ കാലത്തായിരുന്നെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള മാപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, അത് റൂട്ട് കാണിച്ചു തരും.
With that map exactly shows the route and where that location is.
അത് മാപ്പ് നിങ്ങൾക്ക് എക്സാക്ട് ആയിട്ട് കടന്നു പോകേണ്ട റൂട്ട് എന്താണെന്നും നിങ്ങളുടെ ലൊക്കേഷൻ എന്താണെന്നും നിങ്ങൾക്ക് കാണിച്ചു തരും.
The word of God is like the map.
Word of God, ദൈവവചനം എന്ന് പറയുന്നത് ഒരു മാപ്പ് പോലെയാണ് പ്രിയ സഹോദരങ്ങളെ.
Exactly tells us what the will of God is.
ദൈവവചനം നമ്മളോട് വ്യക്തമായി പറയുന്നു ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം എക്സാക്ട് ആയിട്ട് എന്താണെന്നുള്ളത്.
We can find out from the word of God.
ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടം എന്താണ് എന്നുള്ളതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് നമുക്ക് കിട്ടും.
Or in other words, God's will always match exactly with the word of God, and anything contrary to the word of God does not come from God.
പ്രിയമുള്ള ദൈവവചനം ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ള സമ്പൂർണമായി വരച്ചു കാണിക്കുന്നു. അഥവാ ദൈവവചനത്തിന് നിരക്കുന്നതല്ലാത്ത ഒന്നും ദൈവത്തിൽ നിന്ന് ഉള്ളതേ അല്ല.
That we have to be very sure.
ഇത് നമ്മൾ 100% വിശ്വസിക്കേണ്ടിയ ഒരു കാര്യം.
So you have map in your hand.
നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾക്ക് മാപ്പ് ഉണ്ട്.
Still you cannot reach that place.
പക്ഷേ നിങ്ങൾക്ക് മാപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ചെന്ന് എത്തിപ്പെടാൻ സാധിക്കത്തില്ല.
You may need a guide.
നിങ്ങൾക്ക് മാപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ പോലും കറക്റ്റായി നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡിന്റെ ആവശ്യമുണ്ട്.
The man who knows the place.
ഈ പോകേണ്ട സ്ഥലം അറിയാവുന്ന ഒരു മനുഷ്യനുണ്ട്. ആ പോകുന്ന സ്ഥലം അല്ലെങ്കിൽ വീട് എങ്ങനെയുള്ളതാണ്, എവിടെയാണ് എക്സാക്ട്ലി എന്ന് തിരിച്ചറിയുന്ന ഒരാളുണ്ട്.
Yesterday evening I came to this camp.
ഇന്നലെ വൈകിട്ട് ഞാൻ ഈ ക്യാമ്പിലേക്ക് കടന്നു വന്നു.
I came to Bangalore airport.
ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നു.
I did not know where to go.
എനിക്കറിയത്തില്ലായിരുന്നു എങ്ങോട്ട് പോകണം.
I know that there is a camp here.
ഇവിടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.
വെരി ഗുഡ് പീപ്പിൾ, യങ് പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്.
എനിക്ക് വളരെ നല്ല ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് പേര് ഇവിടെ ദൈവവചനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം.
ഐ ഡു നോട്ട് നോ ഹൗ ടു കം.
എന്നാൽ എനിക്ക് എങ്ങനെ വരണമെന്ന് അറിഞ്ഞു.
ദെൻ ബ്രദർ സെൻഡ് മീ എ മെസ്സേജ്.
അപ്പോൾ ബ്രദേഴ്സ് എനിക്ക് ഒരു മെസ്സേജ് അയച്ചു.
ബ്രദർ പ്രകാശ് വിൽ കം ടു ദ എയർപോർട്ട്.
ബ്രദർ പ്രകാശ് ബ്രദറിനെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിലേക്ക് കടന്നു വരും.
ഹി നോസ് ദ പ്ലേസ്.
അദ്ദേഹത്തിന് സ്ഥലം അറിയാം.
ഹി വിൽ ടേക്ക് യു ടു ദ എക്സാക്ട് പ്ലേസ്.
അദ്ദേഹം ബ്രദറിനെ ഇവിടെ സുരക്ഷിതമായി ഈ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും.
സോ ഐ റീച്ച്ഡ് അപ് ടു ബാംഗ്ലൂർ, ബട്ട് ഫ്രം ബാംഗ്ലൂർ ടു ദിസ് പ്ലേസ് ദ ഗൈഡ് വാസ് വിത്ത് മീ.
ഞാൻ ബാംഗ്ലൂരിലേക്ക് കടന്നു വന്നു. എന്നാൽ ബാംഗ്ലൂരിൽ നിന്ന് എക്സാക്ട് ആയിട്ട് ഈ സ്ഥലത്തേക്ക് കടന്നു വരുവാൻ എനിക്കൊരു ഗൈഡിന്റെ ആവശ്യമുണ്ടായി.
ദാറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്.
പ്രിയമുള്ളവരെ, അതാണ് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്.
ഹോളി സ്പിരിറ്റ് വിൽ ഗൈഡ് യു ടു ദ എക്സാക്ട് ലൊക്കേഷൻ.
പരിശുദ്ധാത്മാവ് നിങ്ങളെ കറക്റ്റ് ആയിട്ടുള്ള ദൈവഹിതത്തിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടുപോകും.
എക്സാക്ട് പർപ്പസ് ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ ശരിയായ നിങ്ങളെ കുറിച്ചുള്ള പർപ്പസ് എന്താണോ അതിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യും.
ദെൻ ആസ് വി വേർ coming on the road,
അങ്ങനെ ഞങ്ങൾ റോഡിലൂടെ കടന്നു വരുന്ന വഴിയിൽ,
when you travel along the highway,
നമ്മൾ ഹൈവേയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ,
you will see milestones, boards in the road.
പ്രിയമുള്ളവരെ, നമ്മൾ അവിടെ ബോർഡ്സ് കാണാറുണ്ട്. റോഡിന്റെ സൈഡിൽ സൈൻ ബോർഡ്സ്.
It will say Bangalore 45 kilometers.
ഇത് ബാംഗ്ലൂരിലേക്ക് ഇപ്പോൾ 45 കിലോമീറ്റർ ഉണ്ട്.
Or Hyderabad 225 kilometers.
ഹൈദരാബാദിലേക്ക് 225 കിലോമീറ്റർ ഉണ്ട്.
You only have to look for that sign boards for confirmation.
നിങ്ങൾക്ക് ആ സൈൻ ബോർഡ് നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ നിങ്ങൾക്ക് ഉറപ്പ് കിട്ടുവാനായിട്ട്.
Am I going in the right direction?
ഞാൻ ശരിയായിട്ടുള്ള ദിശയിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്?
That sign boards will tell that you are going in the direction.
അപ്പോൾ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം നിങ്ങൾക്കറിയാം എങ്കിലും അവിടേക്ക് നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾ കാണുന്ന സൈൻ ബോർഡ്സ് നിങ്ങളോട് പറയും ശരിയാണ് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
The circumstances which happen in our life, that are the sign boards.
പ്രിയമുള്ള നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളാണ് നമുക്ക് ഇങ്ങനെയുള്ള സൈൻ ബോർഡ്സ് ആയിട്ട് തീരുക.
As you move according to the word of God,
നിങ്ങൾ ദൈവവചന പ്രകാരം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ,
and as guided by the Holy Spirit,
നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ,
then you will see that events are happening exactly in that way.
അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ ദൈവത്തിന്റെ ആ ഇഷ്ടത്തെ ഉറപ്പിക്കുന്നതായ
കാര്യങ്ങളായിരിക്കും. That you are on the right track.
അത് നിങ്ങൾക്ക് ഉറപ്പിച്ചു തരും നിങ്ങൾ ദൈവത്തിന്റെ പർപ്പസിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്.
Then you can understand that you are moving.
ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ എളുപ്പമുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്.
ഹല്ലേലൂയാ,
ഹല്ലേലൂയാ.
സോ വേർഡ് ഓഫ് ഗോഡ്,
ദൈവവചനം,
ഹോളി സ്പിരിറ്റ്,
പരിശുദ്ധാത്മാവ്,
ആൻഡ് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസസ്,
മറ്റൊന്ന് നിങ്ങളുടെ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന തെളിവുകൾ, സാഹചര്യ തെളിവുകൾ.
ദീസ് ത്രീ ഷുഡ് ഫാൾ ടുഗദർ.
ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് വരേണ്ടത് ആവശ്യമാണ്.
ദെൻ ഓൺലി ഇറ്റ് വിൽ ബിക്കം എ ട്രയാംഗിൾ.
എങ്കിൽ മാത്രമേ അത് ഒരു പെർഫെക്റ്റ് ട്രയാംഗിൾ ആകത്തുള്ളൂ.
The triangle has got how many sides?
ഒരു ട്രയാംഗിളിന് എത്ര സൈഡ് ഉണ്ട്?
Three sides. അതുപോ എക്സാക്ട്ലി ദ സെയിം വേ.
പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയാണ് ഇത്.
These three things must be there.
ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയണം.
Then you will confirm the will of God.
അങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ ഹിതത്തെ ഉറപ്പിക്കും.
The Bible says the word of God is a lamp to our feet.
നാം ദൈവവചനം പറയുന്നു, കർത്താവേ നിന്റെ വചനങ്ങൾ എന്റെ പാദയ്ക്ക് ഒരു വിളക്കും.
യു ഷുഡ് റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് എവ്രി ഡേ.
നിങ്ങൾ ദിവസവും ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ വായിക്കണം.
നോട്ട് അറ്റ് ദ ടൈം വെൻ യു നീഡ് ദ ഗൈഡൻസ്.
നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണ്ടിയപ്പോൾ മാത്രമല്ല നിങ്ങൾ ദൈവവചനം വായിക്കേണ്ടത്.
ഓൾ ഓഫ് യു ആർ സ്റ്റഡിങ്.
നിങ്ങളെല്ലാവരും പഠിക്കുന്ന മക്കളാണല്ലോ.
Some people study only when they get the timetable of exam.
ചിലര് എക്സാമിന്റെ ടൈം ടേബിൾ കിട്ടുമ്പോൾ മാത്രമേ പഠിക്കാൻ തുടങ്ങത്തുള്ളൂ.
Till then they will play cricket, watch TV and all.
അതുവരെ അവർ ക്രിക്കറ്റ് കളിച്ചും ടിവി കണ്ടും ഇങ്ങനെ നടക്കും.
But when the timetable comes,
timetable വന്നു കഴിയുമ്പോഴോ,
they will somehow start studying.
അവർ പഠിക്കാനായിട്ട് തുടങ്ങും.
Some people they don't start even after getting timetable.
Timetable കിട്ടിയാലും ഇനി ചിലർ സ്റ്റാർട്ട് ചെയ്യത്തില്ല.
They study only on the previous day of the exam.
അവർ എക്സാമിന്റെ തലേനാൾ മാത്രമേ പഠിക്കത്തുള്ളൂ.
But after the exam they will say the question paper was very tough.
പരീക്ഷ എഴുതി കഴിയുമ്പോൾ അവർ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയും, question paper വളരെ tough ആയിരുന്നു.
Why the question paper was tough?
എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ടഫായത്?
Because you did not study when you were supposed to study.
നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ടഫായത്.
Exactly the same way.
ഇതുപോലെ തന്നെ
some people go to God and read the Bible when they want to decide whom to marry.
ആരെ വിവാഹം കഴിക്കണം എന്ന് തീരുമാനിക്കേണ്ട സമയത്ത് അവർ ചെന്ന് ബൈബിൾ എടുത്ത് വായിക്കാൻ
തുടങ്ങി. Because the parents said there is a proposal, you have to say today. Yes or no?
കാരണം മാതാപിതാക്കൾ പറഞ്ഞു നിനക്ക് ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് ഇന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും എന്ന്
പറഞ്ഞിട്ടുണ്ട്. Then they will go and search the Bible.
പെട്ടെന്ന് അവർ ചെന്നിട്ട് ബൈബിൾ എടുത്തിട്ട് തിരിച്ചും മറിച്ചും പരിശോധിക്കാൻ തുടങ്ങി.
Is there any word which says Jesse? Because the girl's name is Jesse.
പെൺകുട്ടിയുടെ പേര് ജെസ്സി എന്നാണ്. ബൈബിളിൽ ഏതെങ്കിലും ജെസ്സി എന്ന പേരുള്ള വചനങ്ങൾ കിടപ്പുണ്ടോ?
നോ, നോട്ട് ലൈക്ക് ദാറ്റ്.
അങ്ങനെയല്ല.
Every day you should spend time with the word of God.
പ്രിയമുള്ളവരെ അങ്ങനെയല്ല. പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ദൈവവചനവുമായി
സമയം ചെലവഴിക്കണം. You know, those who study every day, they perform well in the exam.
ദിവസവും പഠിക്കുന്ന വ്യക്തികൾ അവർ പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട്.
They are not worried about the exam.
അവർ എക്സാമിനെ കുറിച്ച് വറിയിടുമല്ല.
They are not worried about the question paper.
അവർ question paperനെ കുറിച്ചും വറിയിടില്ല.
Because they have a regular habit of study.
കാരണം അവർക്ക് ദിനംതോറും പഠിക്കുന്ന ഒരു സ്വഭാവമുണ്ട്.
I accepted Jesus Christ on 10th January 1980.
10th.
Ever since that, every day,
annu mudal iduvare oro divasavum,
I spend time with the word of God.
Njan divasavum deiva vachanam padikkunnathinayittu ente samayam
kadakkaram. God will speak to me through the word of God.
Deiva vachanathilude deivam ennodu idavettukondirikkum.
He will reveal the mysteries of the word of God.
Deiva vachanathile rahasyangal deivam velippeduthi
then I understand what the heart and the will of God is.
Appol njan thirichariyana enne kurichulla deivathinte
ishtam. So whenever some thoughts or something comes contrary to the word of God, immediately I know that it is not from the word.
Deiva vachanathine വിരുദ്ധമായ എന്തെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാൻ കഴിയും, നോ, ഇറ്റ്സ് ഫ്രം ഗോഡ്, ഇറ്റ്സ് നോട്ട് ഫ്രം ഗോഡ്, അത് ദൈവത്തിൽ നിന്നല്ല എന്നുള്ളത്.
ഓൾ ഓഫ് യു സിറ്റിംഗ് ഹിയർ ആർ വെരി ബ്ലെസ്ഡ് പീപ്പിൾ.
പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹീതരായ മക്കളാണ്.
ഗോഡ് ഹാസ് ഗിവൻ യു എ ഗുഡ് ചർച്ച് വിച്ച് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്.
ദൈവം നിങ്ങൾക്ക് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭ തന്നിട്ടുണ്ട്.
യു know what the word of God is.
നിങ്ങൾക്കറിയാം ദൈവവചനം എന്താണെന്ന്.
Love the word of God and meditate the word of God.
പ്രിയമുള്ളവരെ, അതുകൊണ്ട് നിങ്ങൾ ദിവസവും ദൈവവചനത്തെ സ്നേഹിച്ച് ദൈവവചനം വായിച്ച് ധ്യാനിച്ച്.
It is like a lamp to your feet.
ദൈവവചനം നിങ്ങളുടെ പാദങ്ങൾക്ക് ഒരു വിളക്കായിരിക്കും.
You know, when you travel in the car,
നമ്മൾ കാറിൽ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ
യു പുട്ട് ദ ഹെഡ്ലൈറ്റ്സ് ഓൺ.
നമ്മൾ രണ്ട് ഹെഡ്ലൈറ്റും ഓൺ ചെയ്യാറുണ്ട്.
ഇഫ് യു വാണ്ട് ടു ട്രാവൽ ഫ്രം ബാംഗ്ലൂർ ടു ഹൈദരാബാദ്,
നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് കാർ ഓടിച്ച് പോകണം.
യു സ്റ്റാർട്ട് യുവർ കാർ,
നിങ്ങൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നു.
യുവർ ഹെഡ്ലൈറ്റ്സ് ഓൺ,
നിങ്ങൾ ഹെഡ്ലൈറ്റുകൾ ഓൺ ചെയ്യുന്നു.
ഹൗ ലോങ് ക്യാൻ യു സീ വിത്ത് ദാറ്റ് ഹെഡ്ലൈറ്റ്?
എത്ര ദൂരം നിങ്ങൾക്ക് ഹെഡ്ലൈറ്റിൽ കാണാൻ സാധിക്കും?
ക്യാൻ യു സീ അപ് ടു ഹൈദരാബാദ്?
നിങ്ങൾക്ക് ഹൈദരാബാദ് വരെ കാണാൻ പറ്റുമോ?
നോ,
നോ, ഇല്ല.
ക്യാൻ യു സീ?
കാണാൻ പറ്റുമോ?
വെരി പവർഫുൾ ഹെഡ്ലൈറ്റ്.
നല്ല പവർഫുൾ ഹെഡ്ലൈറ്റ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. എങ്കിലും നിങ്ങൾക്ക് ഹൈദരാബാദ് വരെയും കാണാൻ പറ്റുമോ?
നോ,
നോ, കാണാൻ പറ്റില്ല.
സോ യു വിൽ സീ എ ഷോർട്ട് ഡിസ്റ്റൻസ്.
നിങ്ങൾക്ക് ഒരു ചെറിയ ദൂരം മാത്രമേ കാണുവാൻ സാധിക്കൂ.
വാട്ട് യു വിൽ ഡു?
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും?
യു വിൽ മൂവ് ദ കാർ.
നിങ്ങൾ കാർ മുന്നോട്ടെടുക്കും.
ആസ് യു മൂവ് ഇൻ ദാറ്റ് ഡയറക്ഷൻ,
നിങ്ങൾ ആ ഹൈദരാബാദിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ,
ആസ് യു മൂവ് ടു ദ ഡിസ്റ്റൻസ് വെയർ ദ ലൈറ്റ് ഈസ് അവൈലബിൾ,
വെളിച്ചം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അത്രയും ദൂരം നിങ്ങൾ കാർ മുന്നോട്ട് ഓടിക്കുമ്പോൾ,
വാട്ട് വിൽ ഹാപ്പൻ?
എന്ത് സംഭവിക്കുന്നു?
അഗൈൻ യു വിൽ സീ സം മോർ ഡിസ്റ്റൻസ്.
പിന്നെയും മുന്നോട്ട് അല്പദൂരം നിങ്ങൾക്ക് കാണുവാൻ കഴിയും.
സോ യു ഓൺലി നീഡ് ടു ഫോളോ ദ ലൈറ്റ്.
നിങ്ങൾക്ക് ഇപ്പോൾ ദാ വെളിച്ചത്തെ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി.
വെയർ യു വിൽ റീച്ച്?
നിങ്ങൾ എവിടെ എത്തും?
യു വിൽ റീച്ച്
നിങ്ങൾ ഹൈദരാബാദിൽ.
ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്.
ദൈവവചനം കറക്റ്റ് അതുപോലെയാണ്.
ഇറ്റ് വിൽ ഷോ യു ദ സ്റ്റെപ്സ് ടു പുട്ട് ഫോർവേർഡ്.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് എന്ത് കാൽച്ചുവടുകൾ വെക്കണം എന്നുള്ളത് ദൈവവചനം നിങ്ങളെ കാണിച്ചു തരും.
ബട്ട് യു ഹാവ് ടു സ്റ്റെപ്പ് ഫോർവേർഡ്.
എന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങൾ കാല് വെച്ച് പോയിക്കൊണ്ടിരുന്നേ
പറ്റൂ. അക്കോർഡിംഗ് ടു ദ ലൈറ്റ്, ദ ഷോർട്ട് ലൈറ്റ് വിച്ച് ഈസ് വിസിബിൾ ടു യു.
ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന അല്പ ദൂരത്തിനുള്ള വെളിച്ചം, ആ വെളിച്ചത്തിൽ നിങ്ങൾ മുന്നേറിക്കൊണ്ടിരുന്നേ ഒക്കത്തുള്ളൂ.
ഡോണ്ട് സേ ദാറ്റ് ഐ മസ്റ്റ് സീ ഓൾ ദ പർപ്പസ് ഓഫ് ഗോഡ് അപ് ടു 90 years of my age, then only I will walk.
എന്റെ 90 വയസ്സ് പ്രായം വരെയുള്ള മുഴുവൻ ദൈവോദ്ദേശവും വെളിപ്പെടുത്തി കിട്ടിയാലേ ഞാൻ നടക്കൂ എന്ന് നിങ്ങൾ പറയരുത്.
No, the light is visible only to those who walk forward.
പ്രിയമുള്ളവരെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വെളിച്ചം നമ്മളെ വഴി കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
As you walk step forward, the light will be there to
നിങ്ങൾ വീണ്ടും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ ഇതാ ഇനി ഒരു സ്റ്റെപ്പും കൂടെ വെക്കുവാനുള്ള വെളിച്ചം നിങ്ങൾക്ക് കിട്ടുന്നു.
The Holy Spirit will give you the inner witness.
പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും.
Romans chapter 8 verse 14 says.
റോമലേഖനം 8:14 പറയുന്നു.
The Holy Spirit will tell us that we are the children of God.
പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മളുടെ ഉള്ളിൽ സാക്ഷ്യം പറയും നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന്. ഇതേ പരിശുദ്ധാത്മാവ് നമ്മളെ കൺവിൻസ് ചെയ്യും.
യു നോ, യു ഹാവ് സീൻ ഫിഷ് ഇൻ ദ വാട്ടർ.
നിങ്ങൾ വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ കണ്ടിട്ടുണ്ടല്ലോ.
ഫിഷ് ഇൻ ദ അക്വേറിയം.
വെള്ളത്തിൽ അക്വേറിയത്തിൽ കിടക്കുന്ന മീനിനെ കണ്ടിട്ടുണ്ടല്ലോ.
ഹൗ സ്മൂത്ത്ലി ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ദ വാട്ടർ.
വെള്ളത്തിൽ എത്ര സ്മൂത്ത് ആയിട്ടാണ് ആ മീനുകൾ നീന്തിക്കൊണ്ടിരിക്കുന്നത്.
You can spend hours together watching the movement of the fish.
പ്രിയമുള്ളവർ, അത് നമുക്ക് വേണമെങ്കിൽ മണിക്കൂറുകളോളം നോക്കിക്കൊണ്ടിരിക്കാം.
It is
ആ മീനിന്റെ മൂവ്മെന്റ്സ്.
It is very comfortable.
എന്ത് സുഖകരമായിട്ടാണ് മീൻ ആ വെള്ളത്തിൽ കിടക്കുന്നത്.
Peaceful.
സമാധാനപരമായിട്ട്
swimming in the water.
അങ്ങനെ ശാന്തമായി അതങ്ങനെ വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്.
But
എന്നാലോ,
you take that fish out of the water and put it on the ground.
നിങ്ങൾ വെള്ളത്തിൽ നിന്ന് ആ മീനിനെ എടുത്തിട്ട് നിങ്ങൾ അതിനെ കരക്കോട്ട് ഇട്.
What will happen?
എന്തോ സംഭവിക്കും.
Have you done any time?
നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ?
Yes, you're done. What will happen? It will immediately start shaking.
ഇല്ല, അത് പെട്ടെന്ന് കടന്ന് പിടയ്ക്കുവാൻ ആരംഭിക്കും.
You know why? All the peace is gone.
അതിന്റെ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടു.
1 second ahead, it was very smooth and peaceful.
ഒരു നിമിഷം മുൻപ് അത് വെള്ളത്തിൽ വളരെ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
Now it is shivering and shaking and jerking.
അത് കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുകയാണ്.
What happens?
എന്താ സംഭവിച്ചത്?
It knows that he is going to die.
അതിനറിയാം താൻ മരിക്കാൻ പോവുകയാണെന്ന്.
The fish can be comfortable only when it is in the water.
വെള്ളത്തിൽ കിടക്കുമ്പോൾ മാത്രമേ മീനിന് സുഖകരമായി ജീവിക്കാൻ കഴിയത്തുള്ളൂ.
As you move along the way of God,
നമ്മൾ ദൈവത്തിന്റെ വഴിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.
As the Holy Spirit guides you, if you move according to his voice,
ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
You will enjoy that inner peace.
നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്വർഗീയ സന്തോഷം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.
The moment you move away from the voice of the Holy Spirit,
എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് നിങ്ങൾ മാറി നടക്കുവാൻ തുടങ്ങുമ്പോഴോ,
your peace immediately will be lost.
നിങ്ങളുടെ സമാധാനം നിങ്ങൾക്ക് വേഗത്തിൽ.
യുവർ ഹാർട്ട് വിൽ ബിഹേവ് ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ.
നിങ്ങളുടെ ഹൃദയം ഒരു വെള്ളത്തിൽ നിന്ന് കരക്കെടുത്തിട്ട് മീനിന്റെ പോലെ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങും.
Some people will come and say, brother, I don't know what is happening. I don't have no peace.
എനിക്ക് അറിഞ്ഞുകൂടാ ബ്രദർ, എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. എന്റെ ഹൃദയത്തിൽ അല്പം പോലും സമാധാനമില്ല എന്ന് അനേകർ പറയാറുണ്ട്.
Suddenly the peace is gone.
പെട്ടെന്ന് തന്നെ സമാധാനം നഷ്ടപ്പെട്ടല്ലോ.
Then if you carefully talk to them,
പ്രിയമുള്ളവർ, നമ്മൾ പിന്നീട് അവരോട് തുടർന്നും നമ്മൾ സംസാരിക്കുകയാണ്. എങ്ങനെയാണ് ദൈവത്തിന്റെ വഴിയിൽ നിന്ന് സമാധാനപരമായ നടത്തിപ്പിൽ നിന്ന് അവർ മാറിപ്പോയതെന്ന് അവർ നമുക്ക് മനസ്സിലാക്കി.
So the inner peace that Holy Spirit gives, that confirms that you are moving in his direction.
നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം തരുന്ന ഒരു വലിയ ആന്തരിക സമാധാനം, അത് നിങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.
Then you will find that everything falls in line. All circumstances falls in line.
അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും, ഇതാ ഇപ്പോൾ എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിപ്പിന് ആവശ്യമായതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കും.
Closed doors will open for you.
നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടും.
People will come and help you.
നിങ്ങളെ സഹായിപ്പാൻ ആളുകൾ കടന്നു വരും.
You will know that somebody is guiding and somebody is helping.
പ്രിയമുള്ളവർ, നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും ആരോ നിങ്ങളെ സഹായിക്കുന്നു, ആരോ നിങ്ങളെ കൈപിടിച്ച് നടത്തുന്നു.
So it is all the more important to understand the purpose of God.
പ്രിയമുള്ളവർ, അതുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുക എന്നുള്ളത്.
From my experience of walking with my Lord for the past several years,
കഴിഞ്ഞ അനേക വർഷങ്ങൾ കർത്താവിന്റെ കൂടെ നടന്ന എന്റെ അനുഭവ പരിചയത്തിൽ നിന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ.
The safest place for anybody is to be at the center of God's will.
ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം, നമുക്കായിരിക്കുവാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ദൈവഹിതത്തിന്റെ നടുവിലാണ്.
To be at the center of God's will.
ദൈവഹിതത്തിന്റെ നടുക്കായിരിക്കുക.
To understand what the purpose of God.
ദൈവത്തിന്റെ എന്നെ കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്.
And yield to it. The center of the triangle says yield.
ആ ഇഷ്ടത്തിന് ഈ ത്രികോണത്തിന്റെ മധ്യഭാഗം പറയുന്നത് പോലെ നമ്മൾ നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുകയാണ് ഏറ്റവും സമാധാനപരമായി നമുക്ക് ആയിരിക്കാനായിട്ട് സാധിക്കും.
Shall we close our eyes for a moment?
നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാം.
Shall we close our eyes for a moment?
നമുക്ക് പ്രാർത്ഥനയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.
The world, the pressure around us is tempting us to move away from the will of God.
പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുമുള്ള ലോകം നമ്മളെ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്നും മാറി നടക്കുവാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
The creator God says, I have a purpose for you.
എന്നാൽ സൃഷ്ടാവായ ദൈവം നമ്മളോട് മറുവശത്ത് നിന്നുകൊണ്ട് പറയുന്നു, എനിക്ക് നിന്നെ കുറിച്ചൊരു ഉദ്ദേശം.
I have told you two important things.
ഞാൻ നിങ്ങളോട് സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു.
First I told you that everything will work good only if you move according to the purpose of God.
എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവഹിതത്തിൽ നടക്കുമ്പോൾ നമ്മുടെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയുണ്ടായി.
Last I told you that the safest place is to be at the center of God's will.
അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിത സ്ഥാനം ആ ദൈവഹിതത്തിന്റെ നടുക്കായിരിക്കുക എന്നുള്ളതാണ്.
Then we saw how to find the God's will.
അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു എങ്ങനെയാണ് ദൈവത്തിന്റെ ഹിതം കണ്ടെത്തിക്കൊണ്ട് മുന്നേറേണ്ടതെന്ന്.
The word of God, the Holy Spirit and circumstances.
ദൈവവചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യ തെളിവുകൾ.
These three will confirm that we are moving in God's will.
ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ഉറപ്പിച്ചു തന്നുകൊണ്ടിരിക്കും നമ്മൾ ദൈവഹിതത്തിലാണ് നടക്കുന്നത് എന്നുള്ള വിഷയം.
God bless you.
സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.